Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Kathopanishad in Malayalam, presented by G. Balakrishnan Nair. Thank you. Om Namah Shivaya.
നിശ്ചലം ചലനം ഒരിക്കലും സാധ്യമല്ല. നിശ്ചലവും ചലനവും ഒരുമിച്ച് നിൽക്കില്ല. ഒരുമിച്ച് നിൽക്കുന്നതായി തോന്നുന്നെങ്കിൽ ഒരെണ്ണം കള്ളം, വെറും തോന്നൽ, ഒരെണ്ണം സത്യം. ഇതാണ് അതിന്റെ തീരുമാനം. ഇരുട്ടും വെളിച്ചവും, ആചാര്യ സ്വാമികൾ ചോദിക്കും, ഇരുട്ടും വെളിച്ചവും ഇരുട്ടുണ്ടെന്ന് തോന്നുന്നു. വെളിച്ചം രണ്ടും പരസ്പര വിരുദ്ധമാണ്. രണ്ടിനും ഒരുമിച്ച് നിൽക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടാകാൻ പറ്റുമോ? രണ്ടിനും കൂടിച്ചേരാൻ പറ്റുമോ? ഇവയുടെ ഗുണങ്ങൾ പരസ്പരം കൈമാറാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. പക്ഷെ അതൊക്കെ സംഭവിക്കുന്നതായി തോന്നുന്നു. ഇപ്പൊ ഇരുട്ടും വെളിച്ചവും കൂടിച്ചേരുന്നതായി സന്ധ്യയ്ക്ക് തോന്നുന്നു. വാസ്തവത്തിൽ കൂടിച്ചേരുന്നതാണോ? അവ പരസ്പര വിരുദ്ധ വസ്തുക്കൾ, എങ്ങനെ കൂടിച്ചേരാൻ കഴിയും? വാസ്തവത്തിൽ ഇരുട്ടെന്നൊരു വസ്തുവില്ല. വെളിച്ചം കുറയുമ്പോൾ ഇരുട്ടുണ്ടെന്ന് തോന്നുന്നു. ഇരുട്ടെന്നൊരു വസ്തു ഉണ്ടെന്ന് കരുതിയാൽ അതെവിടുന്നുണ്ടായി? ഉത്തരം പറയൂ. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുണ്ടാവാൻ പറ്റുമോ? വെളിച്ചവും ഇരുട്ടവും കൂടിച്ചേരാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. ഒരാൾ ഇരുട്ടിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ഇതിന്റെ രഹസ്യം അറിഞ്ഞേ മാറൂ എന്ന് നിർബന്ധിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതകാലത്ത് ഒരിക്കലും അത് സാധ്യമല്ല. ഇരുട്ടിനകത്ത് നിന്നുകൊണ്ട് എനിക്ക് ഈ ഇരുട്ടിന്റെ രഹസ്യം അറിയണം എന്നെങ്കിലും പറ്റുമോ? ഞങ്ങളുടെ ഒരു കഥയുണ്ട്. പണ്ടൊരു ഒരു ചക്രവർത്തി താർക്കികന്മാർക്ക് ഈ ഇരുട്ടൊരു പദാർത്ഥമാണ്, ഈ ജഡം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പദാർത്ഥം ഉള്ളതാണ്. അപ്പോൾ ഒരു താർക്കികനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആസ്ഥാനമണ്ഡപത്തിൽ ഒരു ദിവസം വെളിച്ചമൊക്കെ പോയി. ആസ്ഥാനമണ്ഡപം ഇരുട്ടുകൊണ്ട് നിറഞ്ഞു. അപ്പൊ ഇരുട്ടൊരു പദാർത്ഥമാണ്, അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുമല്ലോ. അദ്ദേഹം ഒരു 1500 ഭക്തന്മാരെ നിയോഗിച്ചു. ഇരുട്ടിനെ നല്ല കൊട്ട വെച്ച് കോരി ദൂരെ കൊണ്ട് കളയണം, അങ്ങനെ നമ്മുടെ ആസ്ഥാനമണ്ഡപത്തിൽ ഇരുട്ടില്ലാതാക്കണം. ഭൃത്യന്മാർ പ്രവൃത്തി ആരംഭിച്ചു. രാത്രി മുഴുവൻ ജോലി ചെയ്തു. ഒടുവിൽ ദിവാൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, എടുന്തോ ആസ്ഥാനമണ്ഡപത്തിൽ ഇരുട്ടൊക്കെ കോരിക്കൊണ്ട് കളഞ്ഞോ? ഓഹോ, അത് കോരിക്കൊണ്ട് കളയുന്നുണ്ട്, പക്ഷെ ഇരുട്ടൊക്കെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. രാജാവിന് ദേഷ്യമായി. അപ്പം ഞാനിപ്പം എല്ലാവരെയും ശരിപ്പെടുത്തി കളയും, എന്താ വേണ്ടവണ്ണം ജോലി ചെയ്യുന്നില്ല. അപ്പൊ രാജാവിന്റെ ഭാര്യ അല്പം ബുദ്ധിയുള്ളത്, ഇദ്ദേഹം ഭാര്യയ്ക്കറിയാം ഇയാളൊരു താർക്കികനാണ്, എന്തൊക്കെ പറഞ്ഞാലും ഇയാളുടെ ബുദ്ധി നേരെ വരില്ല. അവര് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയി നോക്കാം. ഈ ദിവാന് അത് ശരിക്ക് പിടികിട്ടിട്ടില്ല, നമുക്ക് രണ്ടുപേർക്കും ഇവിടെ പോയി നോക്കാം, ഇരുട്ടൊക്കെ അവര് കൊണ്ട് കളഞ്ഞോ ഇല്ലയോ എന്ന് പറഞ്ഞ് ഭാര്യ ഒന്നാം തരം ഒരു ശരറാന്തൽ കയ്യിലെടുത്തുണ്ട്, ഭർത്താവിനെയും വിളിച്ചുണ്ട്, ആസ്ഥാന മണ്ഡപത്തിൽ ചെന്നു. ചെന്നപ്പോ ഇരുട്ടില്ല, ഒന്നാം തരം വെളിച്ചം. ഇതാണ് വസ്തുത. നമ്മളിവിടെ ഈ ജഡത്തെ പരിഷ്കരിച്ചും സംസ്കരിച്ചും ഇല്ലാതാക്കിയും ഒക്കെ സുഖമനുഭവിച്ചു കളയാം എന്ന് വ്യാമോഹിക്കുകയാണ്. ഇരുട്ടിനെ കൈകാര്യം ചെയ്ത് വെളിച്ചമുണ്ടാക്കാം എന്ന് കരുതുന്നത് പോലാണിത്. ഒരിക്കലും ജഡത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അതിനെ പാകപ്പെടുത്തി, സയൻസൊക്കെ അതാണ്, കമ്പ്യൂട്ടർ വരെ ഉള്ള എല്ലാ ഉപകരണങ്ങളും ഉണ്ടാക്കി സുഖിച്ചുകളയാം. ആരെങ്കിലും കാര്യമായി സുഖിക്കുന്നുണ്ടോ? എങ്ങനെ ജഡത്തെ മാറ്റിമറിച്ച് സുഖിക്കാവുന്നതാണ്? ജഡമില്ല, ഇല്ലാത്ത വസ്തുവിനാണ്. ലോകത്തെ നന്നാക്കാൻ ശ്രമിക്കുന്നതും അങ്ങനെയാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇവര് ഒന്ന് മാത്രം ആലോചിച്ചു നോക്കിയാൽ മതി. 3-4 സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഗംഭീരന്മാർ, നമ്മുടെ മുമ്പിലുണ്ട്. ബുദ്ധൻ, ക്രിസ്തു, നബി, കാറൽ മാർക്സ്, ഇവർ മൂന്ന് പേരും കഷ്ടപ്പെടുന്ന ലോകത്ത് ഒന്ന് പരിഷ്കരിച്ച് നന്നാക്കാൻ വന്നവരാണ്. പിന്നെ അവരുടെ അനുയായികളായിട്ട് അനേകം അനേകം പേർ, ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഇവരെല്ലാവരും ജഡത്തെ നന്നാക്കി സുഖം പ്രാപിക്കാം എന്ന് കരുതിയവരാണ്. ഇന്നത്തെ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളും ഒക്കെ അതാണ്, ഒക്കെ ജഡത്തിന് അതിന്റെ അത് വർദ്ധിപ്പിച്ച് അത് വളർത്തി അത് അത് പരിഷ്കരിച്ച് അതിനൊന്നും വിരോധമില്ല, പറ്റുന്നിടത്തോളമൊക്കെ ചെയ്തു കൊടുക്കുക. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമായ ഒരു സുഖം ആർക്കും ഉണ്ടാവാൻ പോകുന്നില്ല. എന്തുകൊണ്ട്? ഇല്ലാത്ത ജഡത്തെ നന്നാക്കി ശാശ്വതമായ സുഖം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. എന്തായാലും ബുദ്ധനും ക്രിസ്തുവും നബിയും കോറൽ മാർക്സും എത്ര ശ്രമിച്ചതിന്റെ ഒക്കെ ഫലം ഗാഢമായി ചിന്തിച്ചു നോക്കുക, ഇന്ന് എവിടെ എത്തി. ഇന്ന് ആലോചിച്ചാൽ അവരുടെ പരിഷ്കാരങ്ങളാണ് തമ്മിൽ തല്ലി ഈ ലോകത്ത് ഏറ്റവുമധികം അസ്വാസ്ഥ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ട്? അവരെ കുറ്റപ്പെടുത്തുകയല്ല, സത്യം പിടികിട്ടിയില്ല. സത്യം പിടികിട്ടാതെ അസത്യ ജഡങ്ങളെ ആശ്രയിച്ച് ആരാണോ ജീവിതം ധന്യമാക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് മഹദ്ഭയം വജ്രമുദ്യത്തം. ഇതാണ് ഉപനിഷത്തിന്റെ പ്രഖ്യാപനം. ഇതെന്റെ പ്രഖ്യാപനമൊന്നുമല്ല, പരമസത്യം ശാസ്ത്രീയമായി സംശയരഹിതമായി കണ്ടെത്തിയ ഉപനിഷത്തിന്റെ പ്രഖ്യാപനം. ആ സത്യത്തെ മറന്നിട്ട് എത്ര ഗംഭീരനായാലും ശരി, ആരാണോ ഈ ജഡപ്രപഞ്ചത്തെ കൊണ്ട് സുഖിച്ചു കളയാമെന്ന് കരുതുന്നവർ മഹദ്ഭയം ഉദ്യത്തം. അവരുടെ ശ്രമം തന്നെ ലോകത്തിന് വലിയ ആപത്തായി മാറുന്നു. അവരുടെ ശ്രമം എന്തുകൊണ്ട്? സത്യം പിടിയില്ല. അതുകൊണ്ടാണ് ഈ ജഡജഗത്തിന്റെ സ്വരൂപം പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും ഒരിക്കലും കണ്ടെത്താൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഇല്ലാത്തത്. മരുഭൂമിയിലെ കാനൽ ജലത്തിന്റെ രഹസ്യം, മരുഭൂമിയിലേക്ക് കയറിച്ചെല്ലാൻ ധൈര്യപ്പെടാതെ ഒരറ്റത്തുനിന്ന് കുറെ ബുദ്ധിമാന്മാർ സെമിനാർ നടത്തി കണ്ടെത്താൻ തീരുമാനിച്ചാൽ എങ്ങനെ കാണും? ഇവിടെ വെള്ളം, ഇതെങ്ങനെ? ഇത് മരുഭൂമിയല്ലേ, ഈ വെള്ളം ഇവിടെ എങ്ങനെ എടുത്തു? ധൈര്യമുണ്ടെങ്കിൽ അകത്തോട്ട് കയറി ചെന്ന് ആ മരുഭൂമിയെ നോക്കി മനസ്സിലാക്കൂ. അതിന് പേടി, വെള്ളത്തിൽ മുങ്ങിപ്പോകുമോ എന്ന് പേടി. അലയടിക്കുകയാണ് സരസ്. അങ്ങനെയുള്ളവർക്കൊരിക്കലും ആ ജലം എന്തെന്ന് പിടിയിട്ടില്ല, മരുഭൂമിയെ അറിയാനും ഒക്കില്ല. വേണ്ട പോലെ അവർ സെമിനാർ ജീവിതം മുഴുവൻ. ഇത് ഞാൻ പറയുകയല്ലോ, ഇതാ കൃഷ്ണൻ പറയുന്നു, നരൂപമസ്യേഹ തഥോപലഭ്യത്തെ. ഇതിന്റെ രൂപം, ഈ അശ്വത്ഥത്തിന്റെ രൂപം എവിടെ കിളർത്തു? എവിടെയാണ് ഇത് അവസാനിക്കുന്നത്? അർജുന, ആർക്കും പിടിയില്ല. നരൂപമസ്യേഹ തഥോപലഭ്യത്തെ നന്തോ, ഇതെവിടെ അവസാനിക്കുന്നു? നച്ച ആദി, ഇതിന്റെ ആദി എവിടെ? കൃഷ്ണൻ എന്ത് ഗംഭീരമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നു, അതൊന്നും ആരും ശ്രദ്ധിക്കില്ല. ഈ ലോകത്ത് തന്നെ പിന്നെ ഇവിടെ കർമ്മം ചെയ്യാനാണ് കൃഷ്ണൻ പറഞ്ഞത്. അവസാനം വരെ കർമ്മം ചെയ്യണം, അതാണ് കർമ്മയോഗം എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രമാണ് ഈ ഗീതയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് ആളുകൾ. അതാണോ കൃഷ്ണൻ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ കർമ്മമാണ് പ്രപഞ്ചം. അദ്ദേഹം പറയുന്നു, പ്രപഞ്ചം മുഴുവൻ കർമ്മമാണ്, അതിന്റെ അടിസ്ഥാനമാണ് ബോധം, ബ്രഹ്മം. അതിലെ ഭ്രമമാണ് ഈ കർമ്മം. അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ ഇത് പറയുമോ, എവിടെയാണ് അതിന്റെ ഉത്പത്തി? നാന്തോ നചാതിർ നച സംപ്രതിഷ്ഠ, ഇതെവിടെ ഉറച്ചു നിൽക്കുന്നു? ഏ, അത് ബോധത്തിൽ ഉറച്ച്, ഏയ് അവിടെ ഒരു ചലനം പോലും സാധ്യമല്ല. അപ്പൊ അവിടെ ഉറച്ചു നിൽക്കുന്നു എന്നൊന്നും പറയാനൊക്കില്ല. അവിടെയാണ് കാണുന്നതെന്ന് പറയാം, മരുഭൂമിയിലാണ് വെള്ളം കാണുന്നത് എന്നൊക്കെ പറയാം. പക്ഷെ വെള്ളത്തിന്റെ രഹസ്യം അറിയുമ്പോഴല്ലേ, അവിടെ ഒരു തുള്ളി വെള്ളവും ഇല്ല, ഇല്ലാത്ത വെള്ളം കാണുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. നാന്തോ നാതിരിൽ നച സമ്പ്രതിഷ്ഠ. അതുകൊണ്ട് കൃഷ്ണൻ എന്തു പറയുന്നു, കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് ഈ അശ്വത്ഥത്തെ വളർത്താനല്ല, ഈ ജഡജഗത്തിനെ വളർത്താനല്ല കൃഷ്ണൻ പറയുന്നത്. മാന്തോ നചാതിരിൽ നച സമ്പ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം. ഇത് നല്ലവണ്ണം ഉറപ്പായി പൊന്തി നിൽക്കുന്ന ഈ അശ്വത്ഥത്തെ അസംഗശാസ്ത്രേണ ദൃഢേന ചിത്വ ഇതിനെ വെട്ടി ദൂരക്കളയൂ. ഈ പ്രപഞ്ചം ഈ അശ്വത്ഥത്തെ വളർത്താനല്ല, വെട്ടി ദൂരക്കളയൂ. നിനക്ക് വല്ല രക്ഷയും വേണമെങ്കിൽ അതിനാണ് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ പരമസത്യത്തെ നിരന്തരം ചിന്ത ചെയ്ത് അനുഭവിച്ചുകൊണ്ട് കർമ്മം ചെയ്യൂ. ഒടുവിൽ നിസ്സംഗനായി ഈ കർമ്മവൃക്ഷത്ത് നിനക്ക് വെട്ടി ദൂരക്കളയാൻ കഴിയും. അസംഗശസ്ത്രേണ ദൃഢേന, നല്ല ദാർഢ്യം വേണം. ഒന്നും ഇവിടെ ഇല്ല. എപ്പോഴാണ് ഈ നിസ്സംഗത്വം ദൃഢമാകുന്നത്? ഈ ജഡജഗത്തില്ല എന്നുറപ്പ് വരുമ്പോഴാണ്. ഉണ്ടെന്ന് തോന്നിയോ കുറച്ചെങ്കിലും സംഘം നിശ്ചയമായിട്ടും വരും. അതെന്റേത് നിന്റേത് ഉള്ളതല്ലേ. അപ്പോ എപ്പോഴാണ് നിസ്സംഗത്വം ദൃഢമാകുന്നത്? ഇല്ലേ ഇല്ല. ഈ ജഗത്തെന്ന് പറയുന്നത് ഇല്ല. നമ്മൾ ഇന്നലെ ബ്രഹ്മസൂത്ര ക്ലാസ്സിൽ ചർച്ച ചെയ്തല്ലോ, അസംഗശാസ്ത്രേണ കൃഷ്ണനറിയാം. വെറുതെ അസംഗശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ എത്ര പറഞ്ഞാലും ഒടുവിൽ എങ്കിലും എന്റേതല്ലേ, എങ്കിലും എന്റെ വീടല്ലേ, എന്റെ കുഞ്ഞുങ്ങളല്ലേ, എന്റെ ശരീരമല്ലേ, ഇതാണ് സംഘം. എന്റേത് എന്റേത് നിന്റേത് നിന്റേത് ഇതാണ് സംഘം. കൃഷ്ണനറിയാം, അതുകൊണ്ട് രക്ഷയൊന്നുമില്ല. അസംഗശാസ്ത്രേണ ദൃഢേന ചിത്വ ഈ വാക്കുകളൊക്കെ ഓർമ്മിക്കുക. എന്തിന്? അല്പമെങ്കിലും ഗീത ഒക്കെ പഠിച്ച് ജീവിതത്തിൽ സുഖം കാര്യമായി അനുഭവിക്കണമെങ്കിൽ ദൃഢമായ അസംഗശസ്ത്രം കൊണ്ട് ഈ അശ്വത്ഥത്തെ വെട്ടി ദൂരക്കളയൂ അർജുന. എന്നിട്ട് ഈ കർമ്മവൃക്ഷത്തിനപ്പുറമുള്ള സത്യത്തെ അന്വേഷിക്കൂ. ഇതാണോ കർമ്മം ചെയ്യണം, കർമ്മം ചെയ്യണം, കർമ്മം ചെയ്യണം എന്നാണോ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്? കർമ്മം നിവർത്തിയില്ല, അതിൽ വന്ന് പെട്ടുപോയി. അത് ചെയ്ത് ചെയ്ത് ഈ സത്യത്തെ ഉറപ്പിച്ച് അത് കുറേശ്ശെ മാറ്റണം. അസംഗശാസ്ത്രേണ ദൃഢേന ചിത്വ കർമ്മമയമായ ഈ പ്രപഞ്ചത്തെ മുറിച്ചു കളഞ്ഞിട്ട് അസംഗശാസ്ത്രേണ ദൃഢേന ചിത്വ തതപരം തത്പരിമാർഗീതവ്യം. ആ കർമ്മത്തിനപ്പുറത്ത് കർമ്മമില്ലാത്ത എന്തുണ്ട് എന്ന് പറഞ്ഞാൽ കർമ്മമാണ് ജനിക്കുന്നത്, ജീർണിക്കുന്നത്, മരിക്കുന്നത്. അപ്പൊ ജനിക്കാത്ത, ജീർണിക്കാത്ത, മരിക്കാത്ത എന്തുണ്ട്? അർജുന അതിനെ അന്വേഷിക്കൂ. ദൃഢേന ചിത്വ തതപരം തത്പരിമാർഗീതവ്യം, ആ സത്യത്തെ അന്വേഷിക്കൂ. തതപരം തത്പരിമാർഗീതവ്യം യസ്മിൻ ഗതാഹ ന നിവർത്തന്തി ഭൂയഃ. അവിടെ എത്തിയാൽ ഈ പരമപുരുഷൻ, അവ്യക്തത്തിനും അപ്പുറമുള്ള ഉപനിഷത്ത് പറയുന്ന പരമപുരുഷൻ, എം ജ്ഞാത്വാ മുച്യത്തെ ജന്തു. അർജുന അവിടെ എത്തു. അവിടെ എത്തിയാൽ തതപരം തത്പരിമാർഗീതവ്യം യസ്മിൻ ഗതാഹ ന നിവർത്തന്തി, പിന്നെ ജനന മരണചക്രത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. സകല ജഡപ്രതിഭാസങ്ങൾക്കും അപ്പുറമുള്ള, ജഡപ്രതിഭാസത്തിന്റെ ഒന്നും സ്പർശം പോലുമില്ലാത്ത, കർമ്മമില്ലാത്ത നൈഷ്കർമ്മ്യം എന്ന് 18-ാം അധ്യായത്തിൽ ഗീത ഇതാ പറയാൻ പോകുന്ന ആ വസ്തു, നല്ല ദൃഢമായ അസംഗശാസ്ത്രം കൊണ്ട് ഈ ജഡപ്രതിഭാസത്തെ മുറിച്ചു തള്ളുമെങ്കിൽ അതങ്ങനെ കണ്ടുകൊണ്ടിരുന്നോണ്ട്, പക്ഷേ ഒന്നുമില്ല. മരുഭൂമിയിലെ വെള്ളമുണ്ടെന്ന് തോന്നിക്കോട്ടെ, ഒരു തുള്ളി വെള്ളം ഇല്ല എന്ന് ഓർമ്മിക്കുക, ഉള്ളത് മരുഭൂമി മാത്രം. അതുപോലെ ഈ ജഡദൃശ്യങ്ങളൊന്നുമില്ല, അതിൽ പോലും ഉള്ളത് ശുദ്ധമായ ആനന്ദഘനമായ ബ്രഹ്മം എന്നോർമ്മിക്കൂ. അസംഗശാസ്ത്രേണ ദൃഢേന ചിത്വ తదపరం తత్పరిమార్గితవ్యం యస్మిൻ గతాః న నివర్తంతి భూయః. അവിടെ എത്തിയാൽ തിരിച്ചു വരേണ്ടി വരില്ല. ആ പുരുഷനാണ് പതിനഞ്ചാം അധ്യായത്തിൽ ഒടുവിൽ ഭഗവാൻ വിവരിക്കുന്ന ഉത്തമപുരുഷൻ. ഉത്തമപുരുഷസ്ത്വന്യഃ പരമാത്മേത്യുദാഹൃതഃ. ഉത്തമപുരുഷൻ പരമാത്മാവാണ്. യോ ലോകത്രയമാവിശ്യ ബിഭർത്യവ്യയ ഈശ്വര. ഈ ജഡപ്രപഞ്ചം, കാണുന്ന ജഡപ്രപഞ്ചത്തിൽ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവ് ഉത്തമപുരുഷൻ. യോ ലോകത്രയം ആവിശ്യ, ആവിശ്യ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം, അകമെന്നോ പുറമെന്നോ ഭേദമില്ലാതെ. അങ്ങനെ ഒരു വസ്തു ഉണ്ടെങ്കിൽ വേറെ ഉണ്ടെന്ന് തോന്നുന്നതൊക്കെ ഭ്രമം. സകലടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തു ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ, വേറൊന്നും ഉണ്ടാകാൻ സാധ്യമല്ല. അങ്ങനെ ആ വസ്തുവിനെ, ഈ ജഡപ്രപഞ്ചമാകുന്ന പേരാരിനെ ദൃഢമായ അസംഖശസ്ത്രം കൊണ്ട് മുറിച്ച് തള്ളിയിട്ട് അലയോർജുന അതിനെ കണ്ടെത്തൂ. വീണ്ടും പറയുന്നു, എങ്ങനെ കണ്ടെത്താൻ? നിർമാനമോഹാഹ ആണ് ഒരു വസ്തുവേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് നേടാൻ പറ്റുമോ? നിർമാനമോഹാഹ, ഞാൻ കേവൻ, അങ്ങനെയുള്ള മാനമില്ല, മോഹമില്ല. ഈ ജഡപ്രപഞ്ചം സത്യമാണ്, ഇത് സാമഗ്രികൾ നേടി സുഖിച്ചു കളയാം. അങ്ങനെ ഒരു വ്യാമോഹവുമില്ല. നിർമാനമോഹാഹ, ആ ഓരോ വാക്കും ശ്രദ്ധിക്കുക. ഇത് നമുക്ക് നടപ്പാക്കാൻ പറ്റുമോ? എനിക്കങ്ങനെ ഒന്നിലും അഭിമാനമില്ല, ജാതി മതം ഇതൊന്നും അഭിമാനമില്ല. അതൊക്കെ ഈ സത്യം ഉറപ്പ് വന്നേ പറ്റൂ. സർവം ഈശ്വരമയം, ബ്രഹ്മമയം, ഇതുറപ്പ് വന്നാൽ പിന്നെ എന്ത് മാനം, എന്ത് മോഹം? ഇതൊക്കെ ഇപ്പോ നടപ്പാക്കാനൊക്കുമോ സാറ്? എന്താ നടപ്പാക്കാനൊക്കാത്തത്? ഈ മാനം വേണ്ടെന്ന് വെക്കുക. പരമസുഖം, ജാതി മതം പണം പ്രശസ്തി പേര് ഉള്ളുകൊണ്ട് വേണ്ടെന്ന് വെക്കുക. പുറമേ ഇരുന്നോട്ടെ, ഒരു ദോഷവുമില്ല. വെറും നാടകം, രാമൻപിള്ളയ്ക്ക് രാവണവേഷം നിശ്ചയമായിട്ടും ഇരുന്നോട്ടെ, കളി തന്നെ നടന്നോട്ടെ. രാവണന്റെ കണിക പോലും ഇല്ലെന്നുറപ്പിക്കുക, ഇല്ല പിന്നെ അവയോടെന്തിനാ മമത? നിർമാനമോഹാഹ, ഓരോ പദവും ശ്രദ്ധിക്കുക. ഗീത, നമ്മൾ ഗീതാ മഹോത്സവം എന്ന് പറഞ്ഞ് ഉത്സവം നടത്തിയതുണ്ടായോ? നമുക്കൊക്കെ ഇത് പറ്റും. ഞാൻ നോക്കുന്നുണ്ട്, വളരെയധികം പറ്റുന്നുണ്ട്, വളരെയധികം പറ്റുന്നു. അതുകൊണ്ട് അസാധാരണമായ ജീവിത നിർവൃത്തി. നിർമാനമോഹ, ഒരു മാനവുമില്ല, മോഹവുമില്ല. ജീതസംഗദോഷാഹ ആണ് നേരത്തെ പറഞ്ഞത്. അസംഘശാസ്ത്രേണ ദൃഢേന ചിത്വ, എന്റേത് എന്റേത് എന്ന സംഘമില്ല. സാർ അങ്ങനെയായാൽ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്താനൊക്കുമോ? ഭാര്യയ്ക്ക് ഭർത്താവിനെ നോക്കാൻ പറ്റുമോ? ഭർത്താവിനെ ഭാര്യയ്ക്ക് നോക്കാൻ പറ്റുമോ? സത്യമറിയൂ. ഭാര്യ ഭർത്താവ് ഗൃഹദാരണ്യ ഉപനിഷത്ത് പറയുന്നു, ഭാര്യ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. ബ്രഹ്മയജ്ഞം, ഈശ്വര പൂജ. അച്ഛൻ മക്കളെ പള്ളിക്കൂടത്തിൽ അയക്കുന്നത് ഈശ്വര പൂജ. എന്തിന്? കൃഷ്ണൻ പറയുന്നു, ഒരാൾ ഭക്ഷിക്കുന്നത് പോലും ഈശ്വര പൂജ. അങ്ങനെ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ? അതെവിടെ? അത് യത് കരോഷി യത് അശ്നാസി തത് കുരു പുരുഷമതർപ്പണം. അശ്നാസി എന്ന് വെച്ചാൽ ഭക്ഷിക്കുന്നു. തൽക്കാലം ഒരാൾ അല്പം മദ്യമാണ് സേവിക്കുന്നതെങ്കിൽ പോലും കൃഷ്ണൻ പറയുന്നു, ഈ ചിന്തയോടുകൂടി തൽക്കാലം എനിക്ക് നിവർത്തിയില്ല മദ്യം സേവിക്കാതെ, പക്ഷെ ഞാനിതാ ഈശ്വരാർപ്പണമാക്കി സേവിക്കുന്നു. കാരണം ഈശ്വരനെ ഉള്ളൂ. ഒന്നനുഷ്ഠിച്ചു നോക്കൂ. മദ്യവ്യാമോഹം നോക്കി അതിവേഗം മാറിക്കിട്ടും. അസാധാരണ സുഖം ഉള്ളിൽ തെളിഞ്ഞു കിട്ടുകയും ചെയ്യും. അതാണ് യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസ്യ യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വമതർപ്പണം. എന്നിൽ ഞാനെന്ന് സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മതത്വം, അതാണ് അധ്യാത്മതത്വം. അധ്യാത്മ നിത്യ, അതുമാത്രമേ ഇവിടെ നിത്യമായിട്ടുള്ളൂ. നമ്മിൽ തന്നെയും ഈ ബോധത്തിന് മാത്രമേ നിത്യത്വമുള്ളൂ. മരണം കൊണ്ടൊന്നും അതിന് യാതൊരു കേടും സംഭവിക്കുന്നില്ല. അധ്യാത്മനിത്യാഹ ബ്രഹ്മാനമോഹിതസംഗദോഷാഹ അധ്യാത്മനിത്യാഹ ദ്വന്ദ്വൈർവിമുക്താഹ. സ്പഷ്ടമല്ലേ? രണ്ടില്ല ഇവിടെ. ദ്വന്ദ്വൈർവിമുക്താഹ അധ്യാത്മനിത്യാഹ ജിതസംഗദോഷാഹ ദ്വന്ദ്വൈർവിമുക്താഹ സുഖ ദുഃഖ സംജ്ഞൈഹി സുഖം ദുഃഖം ശീതം ഉഷ്ണം എന്നിങ്ങനെയുള്ള ദ്വന്ദ്വഭാവങ്ങൾ ഒക്കെ വിട്ടിട്ട് അവയിലൊക്കെ ജഗദീശ്വരനെ തന്നെ കാണുന്നു. ദ്വന്ദ്വൈർവിമുക്താഹ അങ്ങനെയുള്ള ആളുകളാണ് ഗച്ഛന്തി അമൂഢാഹ. അമൂഢാഹ അവർക്ക് സംശയമില്ല. ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ ഞാൻ ഇത്ര വിസ്തരിച്ച് പറയുന്നത്. ശ്രമിച്ചു നോക്കുക, ഉള്ളിൽ നമുക്കും ഇതൊക്കെ പറ്റുമോ? ഉള്ളിൽ ദ്വന്ദ്വചിന്തയില്ല, രണ്ടെന്നുള്ള ചിന്തയില്ല, ഒക്കെ ഈശ്വരമയം. ദ്വന്ദ്വൈർവിമുക്താഹ സുഖസുഖ സംജ്ഞൈർ ഗച്ഛന്തി അമൂഢാഹ പദമവ്യയം തത്. അവ്യയം തത് ഒരു നാശവുമില്ലാത്ത ആ സ്ഥാനത്ത് അങ്ങനെയുള്ള ആളുകൾ എത്തിച്ചേരുന്നു അർജുന. അതാണ് ഇവിടെ ഉപനിഷത്ത് പറഞ്ഞത്. യം ജ്ഞാത്വ മുച്യത്തെ ജന്തുഹു ആ പുരുഷന് വേണ്ട പോലെ അറിഞ്ഞാൽ മുച്യത്തെ ജന്തുഹു ജീവൻ മോചിക്കുന്നു. ഈ ജീവനാരാ? അതും കൃഷ്ണൻ തീർത്തു പറയുന്നു, ഞാൻ തന്നെ. തൽക്കാലം അത് മായാനിർമ്മിതമായ ഒരു ചിത്തത്തിൽ പ്രതിബിംബിക്കുമ്പോൾ ഞാനല്ലെന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യബിംബം പോലെ. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. അതുടനെ എന്തിനു പറയുന്നു? ജീവൻ ഞാൻ തന്നെ, അത് നിത്യമാണ്, അധ്യാത്മനിത്യം. അതിനെ മറുമാറ്റി ദ്വന്ദ്വഭാവവും രാഗദ്വേഷങ്ങളും മാനമോഹങ്ങളും ഒക്കെ മാറ്റി ഒന്ന് അനുഭവിക്കൂ. അനുഭവിച്ചാൽ അഖണ്ഡ ബോധബ്രഹ്മം ആനന്ദം ശുദ്ധാനന്ദം. മമൈവാംശോ ജീവലോകയെ ജീവഭൂത സനാതന. സനാതനമായ സത്യം തന്നെയാണ് അർജുന. ജീവനായി ഞാൻ എന്നിങ്ങനെ അനുഭവത്തോടുകൂടി ഉള്ളിൽ തെളിഞ്ഞിരിക്കുന്നത്. അപ്പോ ആറാം വല്ലിയിൽ കഠോപനിഷത്ത് പറയുന്ന ഈ അശ്വത്ഥ വൃക്ഷത്തിന്റെ വിശദമായ ചർച്ചയാണ് 15-ാം അധ്യായത്തിൽ. എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ട മാർഗമെന്ത് എന്നും ഭഗവാൻ വളരെ വ്യക്തമായി ഇവിടെ ചർച്ച ചെയ്യുന്നു. ഉപനിഷത് പശുക്കളിൽ നിന്നും കറന്നെടുത്ത അമൃതമാണല്ലോ ഗീത. എല്ലാ ഉപനിഷത് തത്വങ്ങളും ഗീതയ്ക്കകത്തുണ്ട്. പക്ഷെ അതിനെ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ചില വലിയ ആളുകൾ പോലും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. രാപകൽ കർമ്മം ചെയ്യാനാണ് ഗീത പ്രേരിപ്പിക്കുന്നത് എന്നാണ് എത്തി നിൽക്കുന്ന സിദ്ധാന്തം. ഒന്നാം തരം വെളിച്ചം കാട്ടിത്തരാൻ കൃഷ്ണൻ ശ്രമിച്ചപ്പോൾ കൂരിരുട്ടിൽ നിൽക്കാനാണ്. അത് വായിച്ചിട്ട് ആളുകളിൽ പലരും ശ്രമിക്കുന്നത്. ചില ഗംഭീരങ്ങളായ വ്യാഖ്യാനങ്ങൾ പോലും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതൊക്കെ ആരെയും കുറ്റപ്പെടുത്താനല്ല, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വേദാന്ത സത്യം അഖണ്ഡ ബോധബ്രഹ്മം ശുദ്ധാനന്ദം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് പോലെ ഒരാനന്ദ കടൽ പൊങ്ങി. അദ്ദേഹം സ്വാനുഭവഗീതി എന്ന കൃതിയിൽ പറയുകയാണ്, ഒരാനന്ദ കടൽ പൊങ്ങി താനേ പായുന്നിതാ പരന്നൊരുപോൾ. ഉള്ളിൽ ഈ ആനന്ദ വസ്തുവിനെ കണ്ടെത്തിയവർക്ക് ലോകം മുഴുവൻ ആനന്ദം തന്നെ. ഇവിടെ ഒരു ദുഃഖവും ഉണ്ടെന്ന് അവർക്ക് കാണാൻ കഴിയില്ല, ഒക്കെ ഭ്രമം. വസ്തുവിനെ കണ്ടവർ ഭ്രമത്തെ കാണുന്നില്ല. അതുകൊണ്ട് ഒരാനന്ദ കടൽ പൊങ്ങി താനേ പായുന്നിതാപരന്നൊരുപോൾ. ഇതിൽ സഞ്ചരിക്കാൻ എന്താ? ജ്ഞാനം കൊണ്ട് ഇതിലേറി. ജ്ഞാനം വസ്തു ഒന്നേ ഉള്ളൂ, പലതില്ല, അതാണ് ജ്ഞാനം. ജ്ഞാനം കൊണ്ട് ഇതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം. പരമഹംസന്മാർ ജ്ഞാനം ഉറപ്പിച്ച് ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ എന്ന ശാസ്ത്രതത്വം ഉറപ്പിച്ച് ഈ ആനന്ദ നദിയിൽ സദാ മുങ്ങി കുളിക്കുന്നു. ഈ ആനന്ദത്തെക്കുറിച്ചൊക്കെ ഒരുപാട് അനുഭവിച്ച ആളുകൾ അങ്ങേയറ്റം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗീതാ മഹോത്സവം നമുക്ക് ഈ ആനന്ദനിധിയിലേക്ക് കടന്നു ചെല്ലാൻ, പതുക്കെ പതുക്കെയെങ്കിലും കടന്നു ചെല്ലാൻ വഴിയൊരുക്കുമെങ്കിൽ ഇത് ധന്യമാവും. അതിന് ജഗദീശ്വരൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നാളെ കാലത്ത് ആറാം വല്ലിയിലെ ബാക്കി ഭാഗം കൂടെ നമ്മൾ ചർച്ച ചെയ്യും. നാളെ വൈകിട്ട് ഗീത 18-ാം അധ്യായത്തെക്കുറിച്ചും ഒരു ചർച്ചയുണ്ട്. 5 മുതൽ 6 വരെ നമുക്ക് ഒരുമിക്കാം. എല്ലാവർക്കും ഈശ്വര ബുദ്ധ്യ ഒരിക്കൽ കൂടി എന്റെ പ്രണാമം.